ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஆனந்த ரூபம் சர்வ அனர்த்த துக்க ஆயாச பிரஹீனம் அமிர்தம் எது விபாதி விசேஷன சுவாத்மன்யவ பாதி சர்வதா. அவன்ற அவசியை குறித்து பரையு ஆனந்த ரூபம் அமிர்தம் எது விபாதி. ഭാഷകാരന മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നു. ആനന്ദരൂപം സർവ അനർത്ഥ ദുഃഖ ആയാസപ്രഹീണം, സർവ അനർത്ഥങ്ങളെ, ദുഃഖത്തെ, ആയാസത്തെ എല്ലാം പൂർണ്ണമായും നശിപ്പിക്കുന്ന അന്തശാന്തിയെ കൈവരിക്കാവുന്ന, അവിടെ മാത്രമേ ഈ അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ആയാസങ്ങളെല്ലാം ക്ഷയിക്കത്തുള്ളൂ. ഞാനി ആയിട്ടും അനർത്ഥങ്ങളിൽ നിന്നും മോചിക്കാൻ കഴിയുന്നില്ല. ആന്തരികമായ ദുഃഖത്തിൽ നിന്നും ആയാസത്തിൽ നിന്നും മുക്തി നേടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആനന്ദരൂപത്തിലുള്ള ആ ജ്ഞാനപ്രാപ്തി ഉണ്ടായില്ല, അമൃത രൂപത്തിലുള്ള നാശരഹിതമാണ് ഉണ്ടാകുന്നു. ജ്ഞാനം വരുന്നു പോകുന്നു, അതല്ല അമൃതം, സ്ഥായിയാണ്. അത് മരണമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ്. അങ്ങനെയുള്ളതായ അന്തശാന്തി എന്ന വിഭാതി അത് അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു, സ്ഥായിയായി തന്നെ പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ ഈ ശാസ്ത്രവും ഈ ഗുരുവും ഈ സാധന ഇതെല്ലാം വ്യർത്ഥമായി ഗുരുവിനെ സംബന്ധിച്ചു. വിഭാതി വിശേഷേണ എന്നുവെച്ചാൽ സ്വാനുഭവ രൂപത്തിൽ നമ്മുടെ ഉള്ളിലുമുണ്ട്, അനുഭവ രൂപത്തിലുള്ള ഒരു ആശയുടെ രൂപത്തിൽ ഇങ്ങനൊരു ശാന്തി സംഭവിക്കണം, നാളെ സംഭവിക്കും, ഒരു പ്രത്യാശയുടെ രൂപത്തിലുണ്ട്. അതുപോലെ വിശേഷണം എന്ന് വെച്ചാൽ സ്വാനുഭവ രൂപത്തിൽ ആ സാധകന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. സ്വാത്മന്യേവ സ്വസ്വരൂപത്തിൽ തന്നെ, അസ്വസ്വരൂപത്തിൽ തന്നെയാണ് പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവ് സർവവ്യാപകമാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞാൽ അതിന്റെ ഹൃദയത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളൊരു തത്വം എന്നുള്ള നിലയ്ക്ക് അത് നിർഗുണമാണ്, നിരാകാരമാണ്, അപരിച്ഛിന്നമാണ്, നിർമ്മലമാണ്, നിഷ്കളങ്കമാണ് ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ ഈ തത്വത്തെ ഗ്രഹിച്ചിട്ട് കേവലമായ ഗ്രഹണം നമുക്ക് യാതൊരു ഗുണവും ചെയ്തു, യാതൊരു പ്രയോജനവുമില്ല. അത് ആകാശ കുസുമത്തെ ഗ്രഹിച്ചതുപോലെ, ആകാശ കുസുമത്തെ ഗ്രഹിച്ചിട്ട് അതിന്റെ സുഗന്ധത്തെ അനുഭവിക്കാനോ അതിനെ തലയിൽ ചൂടാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. അത്രയേ ഉള്ളൂ ഇതിനെ നിർഗുണവും നിരാകാരവും നിരതിശയുമായ ഒരു തത്വമായി ഗ്രഹിക്കുന്നത്, ഒരു പ്രയോജനവും ചെയ്തു. പിന്നെയോ സ്വാത്മന്യവ, അതാണ് അതിനെ വ്യാപകമെന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ഹൃദയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സ്വസ്വരൂപത്തിൽ അത് പ്രകാശിക്കുന്നു എന്നർത്ഥം. വിട്ടുവിട്ടല്ല, സർവദാ അടുത്ത് പറയുന്നു, സദാ പ്രകാശിക്കുന്നു. അതിനുള്ള സദാ ഉള്ള പ്രകാശത്തിനുള്ള തടസ്സം അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ശമതമ ധ്യാന സർവത്യാഗ വൈരാഗ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ അത് സർവദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും, സ്വ അനുഭവമായി പ്രകാശിക്കും എന്നുള്ളതിനാണ് സ്വാത്മന്യവ എന്ന് പറയുന്നത്. കേവലം ഒരു തത്വമായിട്ടല്ല, അല്ലെങ്കിൽ കേവലം ഒരു ആശയമായിട്ടല്ല, ബൗദ്ധികമായ ഒരു അറിവായിട്ടല്ല, സ്വസ്വരൂപമായി തന്നെ പ്രകാശിക്കുന്നു. തത്വം ശ്രവിക്കുന്നു, വിചാരം ചെയ്യുന്നു, പലരും ചോദിക്കും, ഇത് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ. ഒരു ബൗദ്ധികമായ ഒരു അറിവെന്നുള്ളതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഗ്രഹിക്കുന്നുണ്ട് നല്ലവണ്ണം, ബുദ്ധിക്ക് ബോധ്യം വരുന്നുണ്ട് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ തരത്തിൽ എന്താണ്? സ്വാത്മന്യവ ഭാതി സർവദാ സദാ സ്വസ്വരൂപത്തിൽ ഇത് പ്രകാശിക്കുന്നില്ല, സ്വസ്വരൂപമായി പ്രകാശിക്കുന്നില്ല, മറ മാറി പ്രകാശിക്കുന്നു. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഇതുകൊണ്ടെന്താ പ്രയോജനം? ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ശ്രവണ മനനങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നോക്കാം, എന്താണ് ഈ ശ്രവണ മനനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒന്ന് ധ്യാനിച്ചു നോക്കാം ഇത് പ്രകാശിക്കുമെന്ന്. ഒരു രക്ഷയില്ല. ഇവിടെ ഭാഷകാരൻ അതെല്ലാം ചേർത്ത് പറയുകയാണ്, ഇതെല്ലാം ഒരുമിക്കണം. എന്തിന്റെയൊക്കെ പോരായ്മ കൊണ്ടാണ് അത് പ്രകാശിക്കാതിരിക്കുന്നത്? ഇതുവരെ ചെയ്തതെന്നും അതിനപര്യാപ്തമായതുകൊണ്ടല്ല, ഇനി ചെയ്യാൻ പലതും ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പലതും അവശേഷിക്കുന്നതുകൊണ്ടാണ്, ചെയ്തതൊന്നും വിട്ടിത്തമായതുകൊണ്ടാണ്. അതാണ് ശ്രവണ മനനങ്ങളോടൊപ്പം ശമ ദമ ധ്യാന സർവത്യാഗ വൈരാഗ്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ചേരണം. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നില്ല. തത്വത്തിന്റെ ഗ്രഹണം അത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ബാക്കി കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് വരുന്നില്ല. അതുകൂടി ഒരുമിക്കുമ്പോൾ പിന്നെ പരാതി പറയേണ്ട ആവശ്യം വരത്തില്ല. സ്വാത്മന്യവ സദാ സർവദാ ഭാതി, സ്വസ്വരൂപമായിട്ട് തന്നെ അത് പ്രകാശിക്കുന്നു, കേവലം ഒരാശയമായിട്ടല്ല എന്ന് ഇതിന്റെ അനുഭവ സാധ്യത ഭാഷകാരൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. സർവജ്ഞ സർവവിദ് യേശ മഹിമാ ഭുവി ദിവ്യേ ബ്രഹ്മപുരേ യേശ വ്യോമിനി ആത്മാ പ്രതിഷ്ഠിത മനോമയ പ്രാണശരീരമേത പ്രതിഷ്ഠിതോന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഃ ആനന്ദരൂപം അമൃതം യദ്വിഭാതി. ഭിദ്യതേ ഹൃദയഗ്രന്ഥേ ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസി കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. മുണ്ടകോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു മന്ത്രമാണ്, കാരണം ഇത് സർവത്ര ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ടിവിടെ അതിന്റെ ഭാഷ്യമാണ്, അസ്യ പരമാത്മജ്ഞാനസ്യ ഫലം ഇതം അഭിധീയതേ. ആ പരമാത്മജ്ഞാനത്തിന്റെ ഫലത്തെ പറയുന്നു ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നു. അതിന്റെ ഫലം രണ്ടു തരത്തിലാണ്, ഒന്ന് ജീവൻ മുക്തി, മറ്റൊന്ന് ക്രമമുക്തി. അതാണ് ഈ ജ്ഞാനത്തിന്റെ ഫലം. ശരിക്കും ജ്ഞാനത്തിന്റെ ഫലം ജീവൻ മുക്തി, ഉപാസനയുടെ ഫലം ക്രമമുക്തി. കാരണം മുമ്പ് ഉപാസനയെക്കുറിച്ചും പറഞ്ഞു, ഓങ്കാര ഉപാസനയെക്കുറിച്ച്. ഈ ശരീരത്തിലിരിക്കെ തന്നെ ഈ ബന്ധങ്ങളിൽ നിന്ന് മുക്തനാകും. മുമ്പ് പറഞ്ഞതായ അന്തശാന്തി ഒരു അനുഭവിക്കുന്നത് ജീവൻ മുക്തി. അല്ല, ഈ ശരീരത്തിലിരിക്കെ ഏത് ശരീരത്തിലിരുന്നു കൊണ്ടാണോ ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ശ്രവണ മനനങ്ങളെല്ലാം ചെയ്തത്, ഏത് ശരീരത്തിലാണോ ഗുരുപ്രാപ്തി ഉണ്ടായത്, ആ ശരീരത്തിലിരിക്കെ അതിന്റെ പൂർണ്ണമായ ഫലം ഉണ്ടാകാൻ കഴിഞ്ഞില്ല, എന്നുകൊണ്ട് അതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചില്ല, അതിന് ഉപാസനകളാണ് അനുഷ്ഠിച്ചത്, അവർക്ക് ക്രമമുക്തി. ക്രമമുക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ഈ ശരീരം വിട്ട് മരണശേഷം, സ്ഥൂല ശരീരനാശ ശേഷം ഉപാസനയുടെ ബലം കൊണ്ട്, ഉപാസനയിൽ നിന്ന് ആർജിച്ച സംസ്കാരം കൊണ്ട് ഈ ലോകം വിട്ട് ഹിരണ്യഗർഭലോകത്തിലെത്തി അവിടെ ഹിരണ്യഗർഭലോകത്തിൽ താമസിച്ച് അവിടെ മുക്തനായിത്തീരുന്നു കൽപ്പ അന്തത്തിൽ. അത് ഇവിടെ സംഭവിക്കേണ്ടതാണ്. ഈ തത്വജ്ഞാനത്തിൽ പിന്നീട് പ്രാണന്റെ ഉത്ക്രമണം സംഭവിക്കുന്നില്ല, പക്ഷേ അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അയാളുടെ വാസന ഉപാസനയിലായിരുന്നതുകൊണ്ട് ആ വഴിക്ക് പരിശ്രമിച്ച് അങ്ങനെ ക്രമമുക്തി. രണ്ടായാലും എന്താണ്? മുക്തിയുടെ സ്വരൂപത്തിന് മാറ്റമുണ്ട്. മുക്തിയുടെ മാർഗത്തിനുള്ള മാറ്റം. ക്രമമുക്തിയിലൂടെ ഒരുവൻ മുക്തനായാലും ജീവൻ മുക്തി എന്ന് പറയുന്ന പദത്തിൽ ഈ ശരീരത്തോടുകൂടി ഇരിക്കെ എത്തിച്ചേർന്നാലും മുക്തിയുടെ സ്വരൂപത്തിൽ മാറ്റങ്ങൾ, അത് വ്യാഖ്യാനത്തിൽ പറയുന്നു. അങ്ങനെയുള്ള ആ മുക്തിയുടെ സ്വരൂപം അതെന്തായിരിക്കും? അതിവിടെ പറയുന്നു, ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി അവിദ്യ വാസന പ്രജയോ ബുദ്ധ്യാശ്രയ കാമ കാമ യേശു ഹൃദയ ശ്രുതാഹേതി ശ്രുത്യന്തര. ഹൃദയഗ്രന്ഥിക്ക് ഛേദനം സംഭവിക്കുന്നു, ഹൃദയഗ്രന്ഥി ഛേദിക്കുന്നു. ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു തരത്തിലേ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ഭാഷകാരൻ തന്നെ പലതരത്തിലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പോ നമ്മളിവിടെ ഇതിന് ഒരു തരത്തിൽ ചർച്ച ചെയ്തു. ഇതേ കാര്യങ്ങൾ തന്നെ വേറൊരാള് വേറെ തരത്തിലും ചർച്ച ചെയ്യാം. അപ്പോ അങ്ങനെ ധരിക്കരുത്, ഒരു സ്വാമി പറഞ്ഞത് ശരിയാണ്, മറ്റൊരു സ്വാമി പറഞ്ഞത് അബദ്ധമാണെന്ന് ധരിക്കരുത്. പലതരത്തിലിത് ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പല മന്ത്രങ്ങൾ പല ഭാഗങ്ങളിൽ വന്നപ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരേ മന്ത്രം തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. അതിൽ ദോഷമൊട്ടില്ലതാണ്. എന്തുകൊണ്ട്? സർവത്ര ഉദ്ദേശിക്കുന്നത് തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ അവലംബിക്കാൻ അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ അതിൽ പൊരുത്തക്കേടുകളെ നോക്കാനും കണ്ടുപിടിക്കാനും ശ്രമിക്കരുത്. ആ സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണ്. പൊരുത്തക്കേടുകൾ കണ്ടുപിടിക്കുന്നതിൽ നല്ലത് അതിലെന്തെങ്കിലും സമാനതകളുണ്ടോ? അത് ഇതും തമ്മിൽ എവിടെയെങ്കിലും നമുക്ക് ഇതിനെ യോജിപ്പിക്കാമോ? ആ രീതിയിൽ ചിന്തിക്കുന്നു. നിലവിൽ സർവത്ര വൈരുദ്ധ്യമായിട്ട് തോന്നുന്നു. അത് പറയുന്നത് തത്വജ്ഞാനികളുടെ ഉപദേശത്തെ സംബന്ധിച്ച്. അതിൽ ഒരുപക്ഷെ തത്വവിരോധം പ്രതീതമായാലും അത് ആ തത്വത്തിലുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിയിലുള്ള ദോഷം കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ ഹൃദയ ഗ്രന്ഥി എന്നതിനർത്ഥം പറയുന്നത് കാമം. കാമം നശിക്കുന്നു, കാമവാസനകൾ നശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അധ്യാസം നശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, മായ നശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അവിദ്യാജ്ഞാനം ഇവ നശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അഹന്ത നശിക്കുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പിന്നെ പലതരത്തിലിത് വ്യാഖ്യാനിക്കാം. ഒരു വ്യാഖ്യാനം നല്ലത്, മറ്റൊരു വ്യാഖ്യാനം മോശമാണ്. ഹൃദയഗ്രന്ഥി അവിദ്യ വാസന പ്രജയോ, അവിദ്യാവാസന, അവിദ്യയിൽ നിന്നുണ്ടാകുന്ന വാസന, ആ വാസനയുടെ പ്രത്യയം, അതിന്റെ കൂട്ടം, ബുദ്ധിയാശ്രയഹ, ബുദ്ധിയാശ്രയിച്ചിരിക്കുന്നത്. എന്താ അതിന് പേര്? കാമം. കാമ യേശു ഹൃദയസ്ഥിതാഹ എന്നും പറയുന്നുണ്ട്. ഹൃദയസ്ഥിതമായ കാമങ്ങൾ, കാമനകൾ, അത് പ്രകടമായിരിക്കുന്നതുമാകാം, വാസനാരൂപത്തിലിരിക്കുന്നതുമാകാം. അതിനെല്ലാം ഹൃദയഗ്രന്ഥി എന്ന് പറയാം. ഗ്രന്ഥി എന്ന് പറയുന്നത് കയർ കെട്ടാൻ ഉപയോഗിക്കുന്നതിന് ഗ്രന്ഥി എന്ന് പറയും. അതാണ് ഈ ആത്മാവിനെ ഈ പ്രപഞ്ചത്തോട് ബന്ധിപ്പിക്കുന്നത്. കാമമാണ്. കാമില്ലെങ്കിൽ, അല്ലെങ്കിൽ കാമം പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രപഞ്ചബന്ധനം ഇല്ല. സുഷുപ്തിയിൽ കാമം പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കണമെങ്കിൽ സ്വപ്നമോ ജാഗ്രത വരണം. അതുകൊണ്ട് തന്നെ അവിടെ ആ ജീവന് പ്രപഞ്ചബന്ധമില്ല. പ്രപഞ്ച നിർമുക്തനായി പ്രജ്ഞാനഘനനായി ഇരിക്കുന്നു. കാമമാണ് ബന്ധിപ്പിക്കുന്നത്. ബന്ധിപ്പിക്കുന്നുണ്ട് അതിന് ഗ്രന്ഥി, കയറെന്നും കെട്ടെന്നും എന്നർത്ഥമുണ്ട്. ആ രൂപത്തിലിരിക്കുന്നു. എന്താണ് ഈ ജീവനെ പ്രപഞ്ചത്തോട് ബന്ധിപ്പിക്കുന്നത്? അഹന്തയല്ലേ എന്ന് ചോദിച്ചാൽ അഹന്തയാണ്. ശാന്തെന്നും പറയാം. അല്ല, ആ താതാത്മ്യം നമ്മൾ അധ്യാസം എന്ന് പറയുന്ന അതല്ലേ ഈ ശരീരത്തോട് ജീവനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ്. അതേതോ ആവട്ടെ, ഇനി കാമം നശിച്ചു കഴിഞ്ഞാലും ആ കാമത്തിന്റെ സൂക്ഷ്മമായ വാസനകളല്ലേ വീണ്ടും കാമത്തെ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ബന്ധനത്തെ സൃഷ്ടിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. അത് ശരിയാണ്, അങ്ങനെയും പറയാം. എന്തായാലും എന്താണ് മുക്തിഫലത്തെ, മുക്തിയാകുന്ന ഫലം അതിനെക്കുറിച്ച് പറയും. ജ്ഞാനത്തിന്റെ ഫലം, ജ്ഞാനം എങ്ങനെ മുക്തിയെ നൽകുന്നു, അതവന്റെ കാമങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, കാമവാസനകൾ നശിപ്പിച്ചുകൊണ്ട്. ഭാഷകാരൻ പറയുമ്പോൾ അതിന് വേറൊരുദ്ദേശം കൂടി ഉണ്ട്. എന്തുകൊണ്ട്? കാമമുണ്ടെങ്കിൽ കർമ്മം ചെയ്യും, കാരണം കർമ്മത്തിന്റെ ഫലമാണ് കാമപൂർത്തിയെ വരുത്തുന്നത്. കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന കാമമാണ്, കാമത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ ജന്യമായ വാസനകളാണ്. ഈ തരത്തിൽ പോകും. അതുകൊണ്ട് കാമനാശം കർമ്മനാശമാണ്, കർമ്മനാശം ഫലനാശമാണ്. ആ ഫലനാശം അത് മുക്തിയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. യേശു ഹൃദയശ്രുതാഹ, ഹൃദയത്തെ ചേർന്നിരിക്കുന്നത്, അന്ധകണത്തിൽ ചേർന്നിരിക്കുന്നത് അത് നശിക്കുന്നു എന്ന് പറയും. ഹൃദയാശ്രയോ അസുന ആത്മാശ്രയ വ്യക്തമാക്കുന്നു. ഇതൊന്നും സ്വസ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല, ഹൃദയത്തെ അന്ധകണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയം എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് മാംസമയമായ ഹൃദയമാണ്, ചിലയിടത്ത് അന്ധകണ്ണമാണ്. ഇവിടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അന്ധകണ്ണം. ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്, ആത്മാവിനെ ആശ്രയിച്ചല്ല. ഗുരുവിന്റെ സ്വരൂപത്തിലല്ല അവന്റെ ദൃശ്യത്തിലാണ്, സാക്ഷിയിലല്ല സാക്ഷ്യത്തിലാണ്. സാക്ഷി ഭാസ്യമായിരിക്കുന്നതിലാണത്, സാക്ഷിയിലല്ല. ആത്മാശ്രേഹ പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്, ഇതെല്ലാം എന്നിലാണ്. എന്തുകൊണ്ട്? ഞാൻ കാമിയാണ്, കാമം എന്നിലാണ്, ഇതാണ് അനുഭവം. ഈ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്, നീ കാമിയല്ല, കാമം നിന്നിലല്ല. ഇനി കാമം മറ്റെവിടെയെങ്കിലും ഇരുന്നോട്ടെ, കാമത്തിന് ഇരിക്കാനൊരു സ്ഥലം വേണമല്ലോ, അതെവിടെയെങ്കിലും ഇരുന്നോട്ടെ, അത് എന്നിലല്ലെങ്കിൽ അതെന്നെ ബാധിക്കത്തില്ല. എന്നിലിരുന്നാലേ അതിനെ എന്നെ ബാധിക്കാൻ കഴിയും. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം ഈ കാമം ഒരു ചോദ്യചിഹ്നമാണ്. സാധകനെ സംബന്ധിച്ചിടത്തോളം ആണ് അതെപ്പോഴും ഒരു ചോദ്യചിഹ്നമായി. എന്തുകൊണ്ട്? അത് അവനിരിക്കുന്നു. അവനിരുന്നാൽ അത് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവന്റെ അനുഭവമാണ് അതെന്താണ്? ഞാൻ കാമിയാണ്, കാമം എന്നെ കാമകൃത്യങ്ങളിൽ പ്രേരിപ്പിക്കും, അതിൻ്റെതായ കൃത്യങ്ങൾ. അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും, അതിനെ സുഖിയും ദുഃഖിയുമാക്കും, അതാണ് സംസാരം. ഇങ്ങനെ പോകും. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ നല്ലത്, ആത്മാശ്രയ തന്നെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു. മറ്റെവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ തനിക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. തൻ്റേതല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു? അതെവിടെയാണ് ഇരിക്കുന്നത്? അവിടെ ഇരുന്നത് എന്ത് ചെയ്യുന്നു? അത് ബന്ധിപ്പിക്കുന്നു, അത് മോചിപ്പിക്കുന്നു, അതൊരു ചിന്താ വിഷയമേയാണ്. അതുകൊണ്ട് പറയുന്നു ഹൃദയാശ്രയവും അത് മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അന്ധക്കരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, സ്വസ്വരൂപത്തെ ആശ്രയിച്ചല്ല എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാനിയുടെ അനുഭവത്തെ പറയുകയാണ്. ഇവിടെ പറയുന്നത് ജ്ഞാനഫലമായ മുക്തിയെക്കുറിച്ച് പറയണം, മുക്തന്റെ നിലയെക്കുറിച്ച് പറയണം. മുക്തി എന്ന് പറയുന്ന അനുഭവത്തെ വിശദീകരിക്കുകയാണ്. മുക്തിയിൽ എന്താണ്? കാമമില്ല, കാമം തന്നിലില്ല. മുക്തൻ പറയുന്നു കാമം എന്നില്ല. പക്ഷെ മുക്തനും കാണുന്നുണ്ടല്ലോ കാമം, മുക്തനും പല ആഗ്രഹങ്ങളുണ്ടല്ലോ. പിന്നെ മുക്തനും കാമില്ല എന്നങ്ങനെ പറയാൻ പറ്റും. മുക്തനിൽ ആഗ്രഹം അല്ലെങ്കിൽ കാമമുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ കാണുന്നു. എന്താണ് മുക്തൻ ആഗ്രഹിക്കുന്നു? മുക്തൻ കാമിക്കുന്നു. മുക്തൻ അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുന്നു. ആഹാരം വേണം, വസ്ത്രം വേണം, അതെല്ലാം കാമനകളാണല്ലോ. ഇതെല്ലാം പറയുന്നുണ്ട്. അത് വ്യക്തമാക്കാൻ പറയുന്നത് ആത്മാശ്രയ. അതൊരു വലിയ വിഷയമാണ്. അത് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നില്ല, മുക്ത ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. പിന്നെ എവിടെയിരിക്കുന്നു? മുക്തന്റെ മനസ്സിലാണോ? അത് ശരിക്കും ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മുക്തന്റെ അനുഭവത്തിൽ അത് മുക്തന്റെ മനസ്സിലാണ്. പിന്നെ മുക്തൻ ആഗ്രഹിക്കുന്നത് മുക്തന്റെ ആത്മാവിനുമില്ല, മുക്തന്റെ മനസ്സിനുമില്ലെങ്കിൽ മുക്തൻ ആഗ്രഹിക്കുന്നത് മുക്തൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആരുടെ അഭിപ്രായമാണ്? അതെന്റെ അഭിപ്രായം തന്നെ. എന്തുകൊണ്ട്? ഞാനത് കാണുന്നു നേരിട്ട്. നീ എന്തുകൊണ്ടാ കാണുന്നത്? മുക്തന്റെ മനസ്സുകൊണ്ടാണോ അതോ നിന്റെ മനസ്സുകൊണ്ടാണോ? അതെന്റെ മനസ്സുകൊണ്ടാണ് കാണുന്നത്. നിന്റെ മനസ്സുകൊണ്ട് മുക്തന്റെ കാര്യം പോട്ടെ, നിനക്ക് അന്യന്റെ മനസ്സിനെ കാണാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ ആരുടെ മനസ്സിൽ കാണാൻ പറ്റുമോ? നിന്റെ മനസ്സുകൊണ്ട് നിന്റെ മനസ്സ് കാണുന്ന നിന്റെ മനസ്സിനെ തന്നെ. നിന്റെ മനസ്സുകൊണ്ട് അന്യന്റെ മനസ്സിനെ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായി. അത് നടക്കുന്നില്ല. നിന്റെ മനസ്സിൽ കാണുന്നതും നിന്റെ മനസ്സുകൊണ്ട് കാണുന്നതും നിന്റെ മനസ്സിനെ തന്നെ. അപ്പോ പിന്നെ ഞാൻ കാണുന്ന കാമമോ നിന്റെ മനസ്സിന്റെ കാമം തന്നെ. പിന്നെ മുക്തൻ കാമിക്കുന്നതായി കാണുന്നതോ, കാണുന്നതാണോ അതെ തോന്നുന്നതാണോ? അങ്ങനെ തോന്നുന്നത് തോന്നൽ എവിടെയാണ്? അതെന്റെ മനസ്സിൽ തന്നെ. മുക്തം കാമിക്കുന്നതായി എന്റെ മനസ്സിൽ തോന്നുന്നു. അതിനാരോ ഉത്തരവാദി? നീയാണോ അതേ മുക്തനാണോ? അത് ഞാൻ തന്നെയാണ്. അപ്പൊ പ്രശ്നം എന്ത്? അത് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ഹൃദയാശ്രയോ? അത് മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ആത്മാശ്രയ, ആത്മാവിനെ ആശ്രയിച്ചില്ല. ശാന്തി ശാന്തി ശാന്തി.